ഇത് SBS റേഡിയോ മലയാളം.
മലയാളികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ അടുത്ത കാലത്തായി ഏറ്റവും അധികം കാണുന്ന ഒരു വാക്കാണ് ഫെമിനിച്ചി. ഫെമിനിസ്റ്റുകൾ എന്നതിന്റെ ഒരു മലയാളം രൂപമാണ് ഇത്. മലയാള സിനിമയിൽ സ്ത്രീവിരുദ്ധതയുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് നടി പാർവതി ഉൾപ്പെടെയുള്ളവർ സ്വയം ഫെമിനിച്ചി എന്ന് വിശേഷിപ്പിച്ചതോടെ ഇത് അഭിമാന ചിഹ്നമായും ആക്ഷേപമായും ഒരേ സമയം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും ഫെമിനിസം എന്ന ആശയം, ആ വാക്ക് മലയാളികൾ ചരിത്രത്തിൽ ഏറ്റവുമധികം ചർച്ച ചെയ്യുന്ന ഒരു സമയമാണ് ഇത്. പാർവതിയും വിമൻ ഇൻ സിനിമ കളക്റ്റീവും ഇപ്പോൾ സജീവമായി തുടങ്ങിവച്ച് സിനിമയ്ക്കപ്പുറം പോലും ഫെമിനിസം ചർച്ചയാകുമ്പോൾ SBS മലയാളവും അതേ വിഷയം തന്നെയാണ് ഇന്ന് പരിഗണിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഫെമിനിസം? എന്തുകൊണ്ട് ഫെമിനിസത്തെ അംഗീകരിക്കുകയോ എതിർക്കുകയോ ചെയ്യണം? ഈ വിഷയത്തിലെ പാനൽ ചർച്ചയിൽ മൂന്ന് പേരാണ് ഇന്ന് പങ്കെടുക്കാനായി എനിക്കൊപ്പമുള്ളത്. മൂന്ന് പേരെയും അവരുടെ നിലപാടുകളെയും ആദ്യം തന്നെ പരിചയപ്പെടുത്താം. മെൽബണിലുള്ള ബെനില അംബിക, ഡാർവിൻ സ്വദേശിയായ ഷിനു ജോൺ, മെൽബണിലുള്ള ബാലഗോപാലൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. മൂന്ന് പേർക്കും സ്വാഗതം ചർച്ചയിലേക്ക്. എന്തായാലും ഈ മൂന്ന് പേരുടെ നിലപാടുകൾ ഒന്ന് ആദ്യം തന്നെ നോക്കാം. താൻ എന്തുകൊണ്ട് ഫെമിനിസ്റ്റ് ആണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിക്കുകയും ഇത്തരം വിഷയങ്ങളിൽ സജീവമായി നിലപാടെടുക്കുകയും ചെയ്യുന്ന ഒരാളാണ് ബെനില അംബിക. ഫെമിനിസത്തെ അനുകൂലിക്കുന്ന പുരുഷന്മാരുണ്ട്, അവരുടെ പ്രതിനിധിയാണ് ബാലഗോപാലൻ. എന്നാൽ ഫെമിനിസം എന്ന ആശയം അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നയാളാണ് ഷിനു ജോൺ. ഷിനു, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ താങ്കളിൽ നിന്ന് തന്നെ ചർച്ച തുടങ്ങാമെന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ് ഫെമിനിസത്തെ അംഗീകരിക്കാൻ താങ്കൾക്ക് കഴിയാത്തത്?
ഫെമിനിസം എന്ന ഒരു വാക്ക് തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വാക്കാണ്. ഫെമിനിസം എന്ന ഒരു വേർഡിന് ഞാൻ നൽകുന്ന ഒരു ഡെഫിനിഷൻ രണ്ട് രീതിയിലുള്ള അർത്ഥഫലങ്ങളാണ് ഞാൻ നൽകുന്നത്. എന്റെ വാദമല്ല, ഫെമിനിസ്റ്റുകൾ അല്ലെങ്കിൽ സോ കോൾഡ് ഫെമിനിസ്റ്റുകൾ ഉദ്ധരിക്കുന്ന പല പല പ്രസംഗങ്ങൾ കേട്ടതിന്റെയും പല പല എഴുത്തുകൾ വായിച്ചതിന്റെയും അടിസ്ഥാനത്തിൽ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ഫെമിനിസം എന്നുകൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയ രണ്ട് കാര്യങ്ങളാണ്. സോ അതിലെ രണ്ട് തലത്തിൽ സംസാരിക്കുമ്പോൾ മൗലികമായിട്ടുള്ള അവകാശവാദങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു രീതിയുണ്ട്. ഇപ്പൊ മൗലികവാദം എന്ന് പറയുന്നത് പക്ഷപാതരഹിതമായിട്ടും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഉദാഹരണം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായിട്ടുള്ള സഞ്ചാര സ്വാതന്ത്ര്യം വേണം, ജോലി ചെയ്യുവാൻ, അതുപോലെ തന്നെ ഭരണഘടന ഉറപ്പാക്കുന്ന രീതിയിലുള്ള എല്ലാ സാമൂഹിക സാംസ്കാരിക ചട്ടക്കൂടുകൾക്ക് അതീതമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം, ഈ വക ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നമ്മൾ കേൾക്കുമ്പോൾ ഇത് ആക്ച്വലി ഇതിനെ ഫെമിനിസം എന്ന് വിളിക്കുന്നത് ശുദ്ധ അവസ്ഥ ധാരണയാണ്. ഇത് ആക്ച്വലി ഫെമിനിസം അല്ല, ഫെമിനിസം സ്ത്രീവാദമല്ല. ഇതിന് സ്ത്രീവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമുക്കിപ്പോ ഒരു ഭരണഘടന ഉറപ്പാക്കുന്ന ഒരു സ്വാതന്ത്ര്യം വിദ്യാഭ്യസിക്കാനും അതിലുള്ള വിവേചനത്തിൽ നിന്ന് ഒഴിവാകുവാനും ഒരു വീട്ടിൽ തന്നെയുള്ള സ്വാതന്ത്ര്യവും വസ്ത്രധാരണത്തിലുള്ള സ്വാതന്ത്ര്യവും ആഹാരത്തിലുള്ള സ്വാതന്ത്ര്യവും നമ്മൾ വളരെ ലോ ലെവലിൽ ചിന്തിക്കുകയാണെന്ന് അതിൽ വരെ നമുക്ക് വിവേചനമുണ്ട്. ചിലയിടത്ത് പെൺകുട്ടികൾക്കായിരിക്കാം, ചിലയിടത്ത് ചില കാലദേശങ്ങളുടെ വ്യത്യാസം അനുസരിച്ച് ആൺകുട്ടികൾക്കായിരിക്കാം. അപ്പോ ഒരു വ്യക്തിയുടെ മൗലിക അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ വാദത്തെ ഫെമിനിസം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് അബദ്ധമാണെന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ നിഷേധിക്കപ്പെടുന്നെങ്കിൽ, ഇപ്പം ഒരു ഭരണഘടന ഉറപ്പാക്കുന്ന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഭരണഘടന വികലമായ ഭരണഘടനയാണ്. അല്ലെങ്കിൽ ഒരു സമൂഹം അതിനെ നിഷേധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വികലമായ സാമൂഹിക സാംസ്കാരിക വ്യവസ്ഥയാണ് അവിടെ ഉള്ളത്. ഈ ഒരു ദുരവസ്ഥയെ മറികടക്കേണ്ടത് സ്ത്രീ വിമോചന വാദങ്ങളിലൂടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിലൂടെ അല്ലെങ്കിൽ മറിച്ച് ശാസ്ത്രീയമായിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെയും ബോധവൽക്കരണത്തിലൂടെയാണ്. എങ്കിൽ മാത്രമേ നമുക്കൊരു നല്ലൊരു ജനറേഷൻ, ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം വളരെ നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പം ഫെമിനിസം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, അതൊരു വ്യാവസായിക വൽക്കരണമാണ്.
തീർച്ചയായും. എന്താ ഒരു പക്ഷേ എനിക്കും തുടങ്ങാനായി ആ ഒരു നിലപാട് വ്യക്തമാണെന്ന് തോന്നുന്നു. എന്നാലും ബെൻലയിലേക്ക് വരുന്നതിന് മുമ്പ് ബാലഗോപാലൻ, ഇപ്പോൾ ഫെമിനിസത്തെക്കുറിച്ച് വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് ഷിനു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് അതിനെ ആ ഒരു ആശയത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത്, ബാലഗോപാലൻ ഫെമിനിസത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? ഈ രീതിയിലാണോ?
ഈ രീതിയിലല്ല, ഞാൻ അതിനൊരു മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പൊ. പക്ഷെ ഞാൻ സംസാരിക്കുന്നത് ഇന്നത്തെ പ്രശ്നങ്ങളാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ സ്ത്രീപക്ഷവാദത്തെ സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഏറ്റവും നമ്മൾക്ക് ലഭ്യമായ അറിവും നമ്മുടെ ശാസ്ത്രീയതയും വെച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നടന്ന ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞ ഒരു ലോക മനുഷ്യാവകാശ ചട്ടം നമ്മൾക്ക് നിലവിലുണ്ട്. ആ മനുഷ്യാവകാശ ചട്ടം നമ്മളോട് പറയുന്നത് മനുഷ്യ പ്രകൃതിയോ ഭാഷയോ നിറമോ ഭേദമോ എന്ത് വ്യത്യാസം മനുഷ്യനിൽ ഉണ്ടായാൽ കൂടെ അതൊന്നും പരിഗണിക്കാതെ മനുഷ്യന്റെ അവകാശങ്ങളും അവന്റെ സാധ്യതകളും തുല്യമായിരിക്കണം എന്നതാണ് വളരെ ലഘുവായ മനുഷ്യാവകാശം പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റിലും നോക്കുമ്പോൾ അങ്ങനെയാണ് എന്താണോ സംഭവിക്കുന്നത്, നമ്മുടെ കൂടെ സഹജീവികളായുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അങ്ങനെയാണോ എന്ന ഒരു ചിന്ത മാത്രം മതി നമ്മൾ സ്ത്രീപക്ഷവാദത്തോട് താതാത്മ്യപ്പെടാൻ. രണ്ടാമത്തെ കാരണം, ഒരു പുരുഷൻ എന്ന നിലയിൽ എനിക്ക് ലഭിക്കുന്ന പ്രിവിലേജുകൾ, അത് എന്റെ സഞ്ചാര സ്വാതന്ത്ര്യം മുതൽ എന്റെ ഭക്ഷണ സ്വാതന്ത്ര്യം മുതൽ എന്റെ പലവിധമായ സ്വാതന്ത്ര്യത്തിൽ എനിക്ക് ആ പ്രിവിലേജ് ലഭിക്കുന്നുണ്ട്. അപ്പോ എന്റെ കൂടെ താമസിക്കുന്ന എന്റെ ബന്ധുക്കൾക്കോ എന്റെ പെൺ സുഹൃത്തുക്കൾക്കോ അത് ലഭിക്കുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോഴും അവർ അതിനുവേണ്ടി പോരാടുമ്പോഴും ഞാൻ അതിനോട് താതാത്മ്യപ്പെടേണ്ടതുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നാണ് ഞാൻ ഫെമിനിസം അഥവാ സ്ത്രീപക്ഷവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നത്.
തീർച്ചയായും ബെനില, എന്തായാലും ഷിനു പറഞ്ഞതിന് മറുപടി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു ബെനിലേക്ക്. കാരണം ഇത്തരം അസമത്വങ്ങൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും വിവേചനങ്ങൾ ഉണ്ടെങ്കിൽ, അതിനെ ഫെമിനിസം എന്നൊരു ആശയം കൊണ്ടല്ല, മറിച്ച് അത് സമൂഹത്തിൽ പൊതുവെ ഉണ്ടാകേണ്ട മാറ്റങ്ങളാണ്, വിദ്യാഭ്യാസത്തിലൂടെയും ശാസ്ത്രീയ ചിന്തകളിലൂടെയും ഉണ്ടാകേണ്ട മാറ്റങ്ങളാണ്, അതിനൊരു പ്രതിവിധി അല്ല ഫെമിനിസം എന്നതാണ് ഷിനു ഉന്നയിക്കുന്ന വാദം. എന്ത് തോന്നുന്നു, തുടക്കത്തിൽ എന്ത് മറുപടി പറയുന്നു?
ഷിനു പറഞ്ഞ വാദം എന്ന് പറയുമ്പോൾ മൗലിക അവകാശം, അതായത് സൊസൈറ്റിയിൽ എന്ന് ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ രൂപീകൃതമായിട്ടുണ്ടോ അന്ന് മുതല് നമ്മൾ മൗലിക അവകാശത്തെ പറ്റി ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. എവിടെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പൊ നമുക്ക് ഇപ്പൊ എന്താ പറയാ, എനിക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അങ്ങനെ ആ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെങ്കിൽ കൂടിയും സ്ത്രീകൾ എന്ന് പറയുമ്പോഴോ ഒരുപാട് കാര്യങ്ങൾ ഇന്നും സഫർ ചെയ്യുന്നുണ്ട്. എന്റെ കാര്യത്തിൽ നിന്ന് തന്നെ പറയാം. അപ്പൊ ഞാൻ പറയണ, ഞാൻ ഫെമിനിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ എന്താ പറയാ എന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ എന്റെ ഫെലോ ബീങ്സിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനും എന്താ പറയാ അവരെ ഓൺലൈനിലൂടെ അബ്യൂസ് ചെയ്യാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നീ ഈ ഫെമിനിസ്റ്റ് ആയത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ആളുകൾ പറഞ്ഞുകൊണ്ട് വരികയെല്ലാം ചെയ്യുന്നത്. പക്ഷെ സ്റ്റിൽ ഞാൻ ബിലീവ് ചെയ്യുന്നത് ഫെമിനിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ആക്ട് ആണ്. അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതിനും അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ലൈഫാണ്. ഇപ്പം നമ്മളെല്ലാവരും തന്നെ എവിടെ എടുത്തിട്ടുണ്ടെങ്കിലും എല്ലാ സ്ത്രീകളും ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലെ സ്ത്രീകൾ എടുക്കുകയാണെങ്കിൽ, മെൽബണിലുള്ള ഫോർ എക്സാമ്പിൾ മെൽബണിലോ ഓസ്ട്രേലിയയിലുള്ളവർ എടുക്കുകയാണെങ്കിൽ അവരെല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ഇത് ഭൂരിഭാഗവും അല്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്യുന്നത് മിക്കവാറും തന്നെ ഭർത്താക്കന്മാരായിരിക്കും എന്നാണ് കേട്ടിട്ടുള്ളതെന്നല്ല, അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. അതായത് പലതരത്തിലും സ്ത്രീകൾക്ക് എതിരെ ഒരുപാട് വിവേചനങ്ങൾ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നിലനിൽക്കുമ്പോൾ മൗലിക അവകാശം എന്ന വാദത്തെക്കാൾ ഉപരി അതായത് ഫെമിനിസ്റ്റ് വ്യൂവിലുള്ള ഒരു ചിന്താഗതിയാണ് മുന്നോട്ട് വെക്കുകയും ആ രീതിയിൽ മുന്നോട്ട് പോകാനാണ് താല്പര്യം.
തീർച്ചയായും തീർച്ചയായും വ്യക്തമാണ്, അത് ആ ഒരു നിലപാട് വ്യക്തമാണ്. എന്തായാലും ഇന്നത്തെ ചർച്ചയിൽ ഇപ്പോൾ രണ്ടുപേർ ഫെമിനിസ്റ്റ് അനുകൂലിക്കുന്നവരും ഒരാൾ എതിർക്കുന്നതും ആയതുകൊണ്ട് ഒരു പക്ഷേ കൂടുതൽ എതിർഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും എന്നിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നത്, ഒരു ബാലൻസിങ് ആക്ട് എന്ന രീതിയിൽ. ബെല്ലയോട് തന്നെ തുടർന്ന് ചോദിക്കുകയാണെങ്കിൽ, ബെല്ല, ഈ പറയുന്ന പ്രശ്നങ്ങൾ, ഈ പറയുന്ന കുടുംബങ്ങൾക്കുള്ളിൽ പോലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇത് നമ്മൾ പല സമൂഹങ്ങളിലും, മലയാളികൾക്കിടയിൽ മാത്രമല്ല മറ്റു പല സമൂഹങ്ങളിലും കാലാകാലങ്ങളായി കണ്ടുവരുന്നതാണ്. 1800s മധ്യത്തോടുകൂടിയാണ് ഫെമിനിസം എന്നൊരു വാക്ക് വരുന്നതും 1900s ആദ്യത്തിലൊക്കെ ഫെമിനിസം കുറച്ചുകൂടി സജീവമാകുന്നതും. ഇത്രയും കാലമായിട്ടും മറ്റൊരു ഇസം മാത്രമായി നിൽക്കുകയല്ലാതെ ഫെമിനിസം എന്ന ഒരു ആശയം കൊണ്ട്, എന്നൊരു മൂവ്മെന്റ് കൊണ്ട് എന്ത് മെച്ചം സ്ത്രീകൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു? മറ്റൊരുപാട് ഇപ്പോൾ ഇന്ത്യയിൽ സതി നിരോധിച്ചതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊന്നും ഫെമിനിസം കൊണ്ടല്ല. ഫെമിനിസം കൊണ്ട് എന്ത് മാറ്റം സ്ത്രീകൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു?
അതായത് ഫെമിനിസം ഇന്ത്യ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ വെസ്റ്റേൺ വേൾഡിലേക്ക് വരുവാണ്. ഫെമിനിസം എന്നുള്ള ആശയം കൊണ്ട് ഒരുപാട് പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഇവിടെയാണെങ്കിൽ ഇപ്പം ചിലരുടെ ഒരു സംശയം എന്ന് പറയുമ്പോൾ പുരുഷനേക്കാളും മുന്നിലേക്ക് സ്ത്രീ പോവുകയാണോ, അതുകൊണ്ട് അങ്ങനെ ഒരു പേടി പോലും പുരുഷന്മാരുടെ ഇടയിൽ വെസ്റ്റേൺ കൺട്രികളിലുണ്ട്. അതായത് ഇവിടെ എന്ന് പറയുമ്പം നമ്മുടെ രാജ്യത്ത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പുരോഗതികളുണ്ട് സ്ത്രീകൾക്ക്. എന്തെല്ലാം പൊസിഷൻസിലാണ് അവർ മുന്നോട്ട് വരുന്നത്. അതുമാത്രമല്ല, ആ ഒരു അതായത് സ്ത്രീയെ ഒരു ഇൻഡിവിജ്വലായിട്ട് കാണുന്നതിനും അല്ലെങ്കിൽ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നതിനും എല്ലാം ഇവിടുത്തെ പുരുഷന്മാർ തയ്യാറാണ്. അതൊക്കെ എന്ന് പറയുമ്പോൾ 1800s പണ്ട് ആ ഫെമിനിസം എന്ന ആക്ട് ഇംപ്ലിമെന്റ് ചെയ്തതുകൊണ്ടും സ്ത്രീകൾക്ക് അതിനേക്ക് അങ്ങനെ ഒരു അവയർനെസ് കൊടുത്തതുകൊണ്ടും ആണ് ഇപ്പോ ഈ വെസ്റ്റേൺ കൺട്രികളിലെ സ്ത്രീകൾ ഇത്രയധികം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതും ഇത്രയധികം എന്താ പറയാ സന്തോഷത്തോടുകൂടി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതും. അപ്പൊ നമ്മുടെ അതായത് ഈ ഒരു പുരുഷന്റെ ഒരു വ്യൂ പോയിന്റിലൂടെ വെസ്റ്റേൺ സൊസൈറ്റിയിൽ കാണുമ്പോൾ അവർ പറയും എന്താണ് ഇവർ കാണുന്നത്, അവരെങ്കിലും ഒരു ബോയ് ഫ്രണ്ടിനെ മാറുന്നു, അല്ലെങ്കിൽ രണ്ട് ബോയ് ഫ്രണ്ടിനെ മാറുന്നു, അല്ലെങ്കിൽ അവർ ഇറക്കം കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നു. ഇതൊന്നും അല്ല സത്യം പറഞ്ഞാല്. സത്യം പറഞ്ഞാല് അതായത് അന്ന് 1800s ആ മൂവ്മെന്റ് ഇവിടെയുള്ള സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള സുരക്ഷിതത്വവും എന്റെ സ്വത്തും ഇതാണ്, ഐ ആം സ്റ്റാൻഡ് ഫോർ വുമൻ, അല്ലെങ്കിൽ ഞാനൊരു പെണ്ണാണ്, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാം, ആ ഒരു തരത്തിലേക്ക് ഈ രാജ്യങ്ങളിലുള്ള സ്ത്രീകളെല്ലാം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്.
പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് തോന്നുന്നു. ഷിനു, എന്തായാലും അതിലേക്ക് തന്നെ ഞാൻ ഷിനുവിന്റെ ശ്രദ്ധ കൂടി കൊണ്ടുവരികയാണ്. കാരണം നമ്മൾ ഇന്ത്യയിൽ നിന്ന് കുടിയേറി ഇവിടെ ജീവിക്കുന്ന ആൾക്കാരാണ്. ഇന്ത്യയിലും ഇവിടെയും സ്ത്രീകൾക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം, അവകാശങ്ങൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ തൊഴിൽ മേഖലയിൽ ലഭിക്കുന്ന അവകാശങ്ങളൊക്കെ നോക്കുമ്പോൾ ഇവിടെയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഇന്ത്യയെക്കാൾ മെച്ചമാണെന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും പല കാര്യങ്ങളിലും, പ്രത്യേകിച്ചും സഞ്ചാര സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ. ഫെമിനിസം എന്നൊരു ആശയം കുറച്ചുകൂടി ശക്തമായിട്ടുള്ള പാശ്ചാത്യ സമൂഹങ്ങളിൽ ഈ ഒരു മാറ്റം ഉണ്ടായി എന്ന് സമ്മതിക്കാൻ കഴിയില്ലേ?
നമ്മൾ സംസാരിച്ച പോയിന്റിൽ തന്നെ സംസാരിക്കാം. ഇപ്പം പറഞ്ഞിരുന്നത് 1800s ഫെമിനിസം അല്ലെന്നുണ്ടെങ്കിൽ സ്ത്രീപക്ഷവാദം വളരെ ശക്തമായിരുന്നു. ഇതിനെ സ്ത്രീപക്ഷവാദം നവോത്ഥാന പ്രവർത്തകരായിരുന്നു. നമുക്ക് 1800s സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിലനിന്ന ഒരു ഒരു ടാക്സ് ആണ് മുലക്കരം എന്ന് പറഞ്ഞൊരു ടാക്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ വേറൊരു വേർഡ് ഉപയോഗിക്കാൻ എനിക്കറിയില്ല എങ്കിലും ആ ഒരു അങ്ങനെ രീതിയിലുള്ള ഒരു സമ്പ്രദായം നിലനിരുന്ന കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഈ ലെവലിലേക്ക് വന്നിരിക്കുന്നത്. സോ അവര് ഫെമിനിസം ഉണ്ടായ മാറ്റമല്ല. സോ ഇപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു സംസ്കാരമായിരുന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയായിരുന്നായിരിക്കാം കേരളത്തിൽ തന്നെ നിലനിരുന്ന ഒരു മുലക്കരത്തിന് എതിരെ പ്രതികരിച്ച നങ്ങേലി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. ടാക്സ് കളക്ടർ വീട്ടിൽ വന്നപ്പോൾ മുലക്കരം കൊടുക്കാനായിട്ട് വന്നപ്പോൾ സ്വന്തം നിലവിളക്ക് കുളത്തി വെച്ച് വാഴയിലെ സ്വന്തം മാറർത്ത് വെച്ച് വീരമൂർത്തി വരിച്ച നങ്ങേലിയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത്രയും ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടും ഇന്നും ഓസ്ട്രേലിയയെ കുറിച്ച് നമ്മൾ പൂർത്തി പറയുന്നു. അന്ന് അത്രയും കാലപ്പഴക്കത്തിൽ നിന്നുള്ള നമ്മുടെ നായകരും നായകന്മാരുണ്ടായിരുന്നു, നവോത്ഥാന നായകരുണ്ടായിരുന്നു. എന്നിട്ടും ഇപ്പോഴും എന്തുകൊണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ ഒരു വ്യവസ്ഥയ്ക്ക് ഇപ്പോഴും ഒരു തെല്ലു പോലും കുറവുണ്ടാകുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ
ബാലഗോപാലിലേക്ക് എത്താം. ഷിനു, പോയിന്റ് പൂർത്തിയാക്കിയ ശേഷം
നമ്മള് ഇപ്പൊ ഞാൻ വീണ്ടും പിന്നെയും പോകുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവകാശവാദങ്ങളിലൂടെ അല്ല നമ്മുടെ നവോത്ഥാനങ്ങൾ ഉണ്ടാകേണ്ടത്. നമ്മുടെ ഇപ്പൊ ഞാൻ വീണ്ടും ഫെമിനിസ്റ്റിലേക്ക് വരട്ടെ, ഇതൊരു ലോബിയിങ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. ഒരു ഉദാഹരണം, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് ഒരു നമ്മുടെ ടെക്സ്റ്റൈൽ രംഗത്തേക്ക് തന്നെ വരാം. നേരത്തെ ഒരു 2-3 അല്ലെങ്കിൽ 4-5 മുന്നുണ്ടായിരുന്ന ഒരു ഡ്രസ് മോഡലുകൾ, ഇപ്പൊ പെണ്ണുങ്ങളുടെ ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞ പട്ടിയാല മോഡലുണ്ട്, അനാർക്കലി മോഡലുണ്ട്, ഞാൻ എന്റെ വൈഫിനോട് ഷോപ്പിംഗ് എനിക്കിതിനെ കുറിച്ച് കുറച്ച് ഗ്രാഹ്യമുണ്ട്. അപ്പം നമ്മളിങ്ങനെ പോയി നേരെ മുന്നേ കുറച്ച് വർഷങ്ങൾക്ക് മുന്നുണ്ടായിരുന്ന കുറെ മോഡലുകൾ, ഇതൊരു 6 അല്ലെങ്കിൽ 1 കഴിയുമ്പോൾ ഈ മോഡലുകൾ മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമാവുക കഴിയുന്നത്. കാരണം ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നത്? ഇതൊരു ഡിസൈൻ ഡിസൈനേഴ്സസ് എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാരുണ്ട്. ഇതെല്ലാം ദേ ആർ സ്പോൺസേർഡ് ബൈ ദ കോർപ്പറേറ്റ്. ഈ ഒരു ടെക്സ്റ്റൈൽ കോർപ്പറേറ്റ്, നമ്മുടെ ടെക്സ്റ്റൈൽ കോർപ്പറേറ്റ് എന്ന് പറയുന്ന ഏകദേശം ഇന്ത്യയിൽ 25,000 crore മാർക്കറ്റാണ് ആസ് പർ ഗവൺമെന്റ് റെക്കോർഡ്സ് നമുക്ക് ഉള്ളത്. ഇന്ത്യയിൽ നടക്കുന്ന 25,000 crore ടാക്സബിൾ ബിസിനസ് ആണ് നടക്കുന്നത്. അതായത് ഏകദേശം റിയാലിറ്റിയിൽ വരുമ്പോൾ 1,00,000 crore അടുത്ത് വരും. സോ ഇതെല്ലാം കോർപ്പറേറ്റ് സ്പോൺസേർഡ് പ്രോഗ്രാംസ് ആണ്. ഇതെല്ലാം ഇത് കുറെ പാവം പെണ്ണുങ്ങളുണ്ട്, ഇതെല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടില് ഈ സബ്ജക്റ്റിൽ നമ്മൾ ചെറിയ ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മുടെ നാട്ടിലെ മൃഗസ്നേഹികൾ കുറെ ആൾക്കാരുണ്ടല്ലോ. നമ്മുടെ ഈ ഇടയെല്ലാം കുറെ പൈവിഷവാദയെ കുറിച്ചും പട്ടി തെരുവുനായ്ക്കളെ കുറിച്ചും എല്ലാം കുറെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ മേനകാ ഗാന്ധി അറിയാം, ഒരു IPS ഓഫീസറിന്റെ ഒരു സ്പീച്ച് ഞാൻ കേട്ടായിരുന്നു. അദ്ദേഹം വ്യക്തമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്നത് 28,000 crore പൈവിഷവാദയ്ക്കുള്ള വാക്സിനേഷനുകളുടെ ബിസിനസ് ആണ് കേരളത്തിൽ നടക്കുന്നത്. ഇവയെല്ലാം നമ്മുടെ നാട്ടിൽ സംസാരിക്കുന്ന ഓരോ ഇതിന്റെ വക്താക്കൾക്കും അതിന്റെ വ്യക്തമായിട്ടുള്ള സ്പോൺസർഷിപ്പ് ആണുള്ളത്. ഈ ഈ ലോബികളിൽ നിന്നും ഈ മാഫിയകളിൽ നിന്നും ഈ മരുന്ന് കമ്പനികളിൽ നിന്നും ലോബികളിൽ നിന്ന് കുറച്ച് പേര് ഇതിന് തെറ്റിദ്ധരിക്കപ്പെട്ടു, അല്ലെങ്കിൽ ആശയങ്ങളിൽ ഈ ആശയങ്ങളിൽ ഇതായിക്കൊണ്ട് അവരിതിൽ ഇതിനുവേണ്ടി വാദിക്കുകയാണ്. അവരാക്ച്വലി ചൂഷണം, അവരും ചൂഷണം ചെയ്യപ്പെടുകയാണ്.
ബാലഗോപാൽ, മറുപടി പറയാം. കാരണം അത്തരത്തിൽ
അല്ല, ഞാൻ ഒരു ഒറ്റ കാര്യം ഞാൻ ഷിനുവിന്റെ അടുത്ത് ചോദിച്ചോട്ടെ?
തീർച്ചയായും ബാലഗോപാലിലേക്ക് വരാം. അതിനു മുമ്പ് ബെല്ലയുടെ ആ ചോദ്യം കൂടി ഒന്ന് കഴിഞ്ഞു പോകാം.
അതായത് ഈ പറയുന്ന ഫെമിനിസം അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന മൂവ്മെന്റ് എല്ലാം ഇൻഡസ്ട്രിയലൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഇതിൽ ഉൾപ്പെടില്ലേ? അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു എന്താ പറയാ, നമ്മൾ ജനങ്ങളുടെ ഗുഡ് കോസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും, അപ്പൊ അല്ലെങ്കിൽ ഭരണഘടനയിൽ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മൗലിക അവകാശങ്ങളെ പറ്റി വാദിക്കുമ്പോൾ, നമ്മളെ എല്ലാം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അതെല്ലാം എന്താ പറയാ ഒരു ഗിമ്മിക്കോ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ ആയിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത് അങ്ങനെയല്ല. കാരണം അതായത് മീ ടു എന്ന് പറഞ്ഞിട്ടൊരു ഹാഷ് ടാഗ് ഹോളിവുഡിൽ നിന്നാണ് തുടങ്ങിയത്. നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികൾ അത് ഏറ്റുപിടിച്ചു. അതായത് വീടിനകത്ത് പോലും ലൈംഗിക പീഡനം അനുഭവിക്കാത്ത ചുരുക്കം ചിലര് മാത്രമേ ഉള്ളൂ.
അതൊക്കെയാണ് മറുപടി പറഞ്ഞാൽ അടുത്തതിലേക്ക് പോകാം, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
ഞാൻ പറയാം. സോ ഇപ്പോൾ ഈ ലൈംഗിക പീഡനം എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ ഒരു പീഡനം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമോ മാനസികമായിട്ടുള്ള ഒരു പീഡനത്തെ ഇതൊരു സ്ത്രീ വിരുദ്ധത മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല. ഇത് സ്ത്രീകൾ മാത്രമല്ല, പെൺകുട്ടികൾ മാത്രമല്ല പീഡിപ്പിക്കപ്പെടുന്നത്, ഇത് പുരുഷന്മാരും ആൺകുട്ടികളും എല്ലാം പല മേഖലകളിൽ ഒരേ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ എന്തുകൊണ്ടാണ് ഇതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം, നമുക്ക് സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റായിട്ടുള്ള കുറെ ധാരണകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു 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 റിസൾട്ടാണിത്. അല്ലാതെ ഇത് ഒരു
അല്ലേ ഷിനു, സോറി ഞാൻ അതല്ല ഷിനു. അതായത് പുരുഷന്മാരും അതായത് കുട്ടികളും അത് അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അവർക്കും പറയാം അവരുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിനുള്ള സൊസൈറ്റിയിലുണ്ട്. അത് മാത്രല്ല, യുദ്ധം വന്നാലും എന്ത് വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും അധികം എന്നും സഫർ ചെയ്തിട്ടുള്ളത് സ്ത്രീകൾ തന്നെയാണ്. നമ്മൾ എവിടെ വേണേലും എടുത്തു നോക്കിയാൽ കാണാം. നമ്മളിപ്പോ സിറിയയിലെ പ്രശ്നങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം, അല്ലെങ്കിൽ നമ്മൾ രോഹിംഗ്യൻ അഭയാർത്ഥികളുടെ പ്രോബ്ലംസ് എടുത്തു നോക്കിയാൽ കാണാം, അല്ലെങ്കിൽ നമ്മൾ എവിടെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിലും കാണാം, ഏറ്റവും കൂടുതൽ ബലാത്സംഗം അതായത് റേപ്പ് ചെയ്യപ്പെടുന്ന വിക്ടിംസ് അല്ലെങ്കിൽ ഉപദ്രവിക്കപ്പെടുന്ന വിക്ടിംസ് എന്നും സ്ത്രീകൾ തന്നെയാണ്. അപ്പൊ ആഫ്രിക്കയിൽ അന്ന് എന്താ പറയാ ഈ 2012 തോന്നുന്നത് എത്ര, അതായത് പ്ലസ് ടുവിന് പഠിക്കുന്ന എത്രയധികം പെൺകുട്ടികളെ, 112 പെൺകുട്ടികളെയാണ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത്. അത് ഫുൾ ലൈംഗിക ചൂഷണമാണ്. സത്യം പറഞ്ഞാൽ എന്റെ ഒരു പേഴ്സണൽ വ്യൂവില് ഞാൻ എന്താ സ്ത്രീപക്ഷവാദി ആയതുകൊണ്ടാവാം, ഞാൻ എന്റെ ഒരു വ്യൂ പോയിന്റിൽ എപ്പോഴും അതായത് ഏറ്റവും അധികം സഫർ ചെയ്യുന്നത് സ്ത്രീകൾ തന്നെയാണ്. അപ്പൊ അതൊരു പുരുഷനും അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമുക്കതിനെ നിസാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കാലങ്ങളിലാണ് നമുക്ക് ഫെമിനിസം അല്ലെങ്കിൽ ആ ഒരു വ്യൂ.
തീർച്ചയായും ഞാൻ അതിലേക്ക് ഇടപെടുകയാണ്. കാരണം അതിനെ ഷിനു പറഞ്ഞു തുടങ്ങിയത് തന്നെ അത് ഒരു ഫെമിനിസം എന്നൊരു ആശയത്തിലൂടെ മാത്രമല്ല സമൂഹത്തിൽ മൊത്തത്തിലുണ്ടാകേണ്ട മാറ്റമാണ് എന്നായിരുന്നു ഷിനു പറഞ്ഞു തുടങ്ങിയത് തന്നെ. ഞാൻ ബാലഗോപാലിലേക്ക് എത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ. കാരണം ഇപ്പോൾ ഷിനു പറഞ്ഞ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ എന്നൊരു കാര്യത്തിൽ ഞാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ പല ഫെമിനിസ്റ്റുകൾ അല്ലെങ്കിൽ സ്ത്രീപക്ഷ എഴുത്തുകാർ തന്നെ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഫെമിനിസം കഴിഞ്ഞു, ഇപ്പോൾ പോസ്റ്റ് ഫെമിനിസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ വൈ ഐ ആം നോട്ട് എ ഫെമിനിസ്റ്റ് എന്ന പേരിൽ പുസ്തകം എഴുതിയുള്ള ഒരു വ്യക്തിയാണ് ജെസ ക്രിസ്പിൻ. എഴുത്തുകാരിയാണ്, ഫെമിനിസ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ സ്ത്രീപക്ഷവാദിയാണ്, സ്ത്രീപക്ഷ എഴുത്തുകാരിയാണ്. ജെസ ക്രിസ്പിൻ പറയുന്ന ഒരു കാര്യമുള്ളത്, പലപ്പോഴും ഫെമിനിസം എന്ന പേരിൽ പാവപ്പെട്ട ആൾക്കാരെ കൂടുതൽ പാവപ്പെട്ടവരായി തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ ചിലർക്ക് വേണ്ടി നടത്തുന്ന പരിപാടികൾ മാത്രമാണ് ഫെമിനിസം എന്നാണ് അവർ പറയുന്ന. കറക്റ്റ് ഒരു വാചകമുണ്ട്, ഫെമിനിസ്റ്റ് ഇസ് ആൻ അറ്റാക്കിംഗ് ഡോഗ് പോസിംഗ് ആസ് എ കിറ്റൺ എന്നാണ്. അതായത് വേട്ടപ്പട്ടിയെ പോലെ ആക്രമിക്കുകയും അതേസമയം തന്നെ ഒരു ഇരയെപ്പോലെ അഭിനയിക്കുകയും ചെയ്യുന്നു എന്ന രീതിയിലാണ് ജെസ ക്രിസ്പിൻ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും ഫെമിനിസം എന്നൊരാശയം കുറച്ചു പേർ മാത്രം അതിൻ്റെ വക്താക്കളായി മാറുകയും മറ്റ് സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഒരു തരത്തിലുള്ള ഗുണവും ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ പല സ്ത്രീപക്ഷ എഴുത്തുകാർ തന്നെ പറയുന്നത്. അതിൽ ഒരു ഒട്ടും അർത്ഥമില്ല എന്ന് തോന്നുന്നുണ്ടോ ബാലഗോപാലൻ?
ഇല്ല, അതിൽ അർത്ഥമുണ്ട്. കാരണം നമ്മുടെ സമൂഹം ഒരു പാരമ്പര്യ സമൂഹമാണ്, പാരമ്പര്യേതര സമൂഹമല്ല. അപ്പൊ ആ പാരമ്പര്യമായി നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ അന്ധവിശ്വാസങ്ങളും എല്ലാ മൂഢതരങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോ ആ സമൂഹത്തിൽ നമ്മുടെ പുരുഷാധിപത്യം നിലനിൽക്കുന്നത് പുരുഷന്മാരിലൂടെ മാത്രമല്ല, സ്ത്രീകളും കൂടെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോ അങ്ങനെ പൂർണ്ണമായി കുറച്ച് ആൾക്കാർ മാത്രം ഫെമിനിസ്റ്റ് ആയതുകൊണ്ട് ഒരു മാറ്റം സംഭവിക്കും എന്നതല്ല കാര്യം. ഇപ്പൊ ഷിനു ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി കുറച്ച് ആൾക്കാർ എന്തോ ഇതിന് ഇടപെടൽ ആവശ്യമില്ല, ഇത് സ്വാഭാവികമായി മാറിക്കൊള്ളൂ എന്ന്. നമ്മൾ ആധുനിക ലോകം എങ്ങനെയാണ് സംഭവിച്ചത് ഷിനു?
ബാലഗോപാലൻ, ഇടപെടേണ്ട രീതിയിൽ മാറ്റമുണ്ട്, ഒരു ഫെമിനിസം എന്ന രീതിയിലല്ല, സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഇടപെടൽ വേണമെന്നുള്ളതാണ് ഷിനുവിന്റെ വാദം.
ഇങ്ങനെ നമ്മൾ നമ്മളെ നമ്മൾ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നവരും ആ പ്രശ്നത്തിൽ നിന്ന് സന്തോഷം ലഭിക്കുന്നവരും ആ പ്രശ്നത്തെ എങ്ങനെ ഒരുപോലെ ഇടപെടും എന്ന് കരുതുന്നു. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം. നമ്മൾ നമ്മൾ ശാസ്ത്രീയമായ അവബോധത്തിലൂടെ മാത്രം സ്ത്രീയും പുരുഷനും ഒരേ ഒരുപോലെ ഉണ്ടാകണം എന്ന് വിചാരിച്ചതുകൊണ്ട് കാര്യമില്ല. അതിനുവേണ്ടി നമ്മൾ എന്ത് സമരം ചെയ്യുന്നു, അവരുടെ ആരുടെ കൂടെ നമ്മൾ താതാൽപ്പ്യപ്പെടുന്നു? പ്രശ്നം അഭിമുഖീകരിക്കുന്നവരുടെ കൂടെയാണോ, അല്ല ഈ പ്രശ്നം ഇല്ല എന്ന് പറയുന്നവരുടെ കൂടെയാണോ എന്നതാണ് യഥാർത്ഥ പ്രശ്നം. ഇത് വേറൊരു കാര്യം ഇവിടെ ഷിനു സൂചിപ്പിക്കേണ്ടായി, ഈ ഫെമിനിസം എന്നത് ഒരു മൗലികവാദമാണ്. മൗലികവാദത്തിൽ എന്താണ് തെറ്റ്? നിങ്ങളുടെ വാദം ശരിയാണെങ്കിൽ അത് മൗലികവാദം തന്നെ ആയിരിക്കണം. അല്ലാത്തടത്തോളം കാലമാണ് മൗലികവാദം തെറ്റാകുന്നത്. നിങ്ങളുടെ വാദം ശരിയാണ് എങ്കിൽ, സ്നേഹമാണ് നല്ലത് എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ മൗലികവാദം തന്നെയാണ് വേണ്ടത്. അതാണ് അതിനെ കുറിച്ചൊന്ന് പറയാനുള്ളത്. ഇത് സ്ത്രീകൾ പാരമ്പര്യ സമൂഹത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ സ്ത്രീകൾ തന്നെ ഫെമിനിസ്റ്റിന് അല്ല സ്ത്രീകളുടെ വിമോചനത്തിനെതിരായി പ്രവർത്തിക്കുന്നതിന് കാരണം. അതിന് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അതിനോട് ഞാൻ യോജിക്കാം, അവർക്ക് കൂടുതൽ അവബോധം ഉണ്ടാക്കണം, അവർക്ക് കൂടുതൽ തുടർ പഠനങ്ങളോ അങ്ങനെ സംഘടിപ്പിക്കേണ്ടതുണ്ട്. അതൊക്കെ അതിനൊക്കെ ഞാൻ അംഗീകരിക്കുന്നു.
ബാലഗോപാലൻ പറഞ്ഞ ആ പോയിന്റിൽ തന്നെ ബിൻലാ അതിന്റെ ഒരു മറുവശം കൂടിയുണ്ട്. കാരണം ബാലഗോപാലൻ പറഞ്ഞത് എല്ലാ സ്ത്രീകൾക്കും അതിൽ കൂടുതൽ അവബോധം ഉണ്ടാക്കണം എന്നുള്ളതാണ്. മറിച്ച് ഫെമിനിസം എന്ന ഈ ഒരു ആശയത്തെക്കുറിച്ച് ഇത്രയധികം അവമതിപ്പ് കുറച്ച് പേർക്കെങ്കിലും ഇടയിൽ ഉണ്ടാക്കാനുള്ള കാരണം ഫെമിനിസ്റ്റുകൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ചില സ്ത്രീ വിശേഷിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ചില സ്ത്രീകൾ തന്നെയല്ലേ പലപ്പോഴും ഫെമിനിസ്റ്റുകൾ എന്ന രീതിയിൽ പലപ്പോഴും പല പൊതുവേദികളിലും കാണുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ചിത്രമുണ്ട്. പുരുഷ വിദ്വേഷികളാണ് ഫെമിനിസ്റ്റുകൾ എന്നൊരു ചിത്രം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതാണ് ഒരു പക്ഷേ ഫെമിനിസ്റ്റെ എതിർക്കുന്നവർ ഏറ്റവും അധികം ഉയർത്തിക്കാട്ടുന്നതും. ആ ഒരു തെറ്റ് ഫെമിനിസം എന്ന പേരുപയോഗിക്കുന്ന സ്ത്രീകളുടെ ഭാഗത്ത് തന്നെ ഇല്ലേ?
അല്ല ഡിജു, ഞാൻ ചോദിച്ചോടെ, ഏത് സ്ത്രീയാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഫെമിനിസ്റ്റ് ആണ് അല്ലെങ്കിൽ എനിക്ക് പുരുഷ വിദ്വേഷമാണെന്ന് പറയുന്ന ഒത്തിരി അനവധി സ്ത്രീകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഒരു ഇതിലെന്ന് വെച്ചാല്, അതായത് ഇതൊരു പ്രിവിലേജ്, അതല്ലെ ഒരു ആണത്തത്തിന്റെ ഒരു കാര്യം വരുമ്പോൾ, അതായത് ഒരു നമ്മുടെ മലയാളം മൂവീസ് ഒക്കെ എടുത്തു നോക്കിയിട്ടുണ്ട്, നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളം മൂവികളിൽ മാത്രമായിരിക്കും കാണുള്ളൂ എന്ന് തോന്നുന്നു. ഓ ഫെമിനിസം അല്ലെങ്കിൽ ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ ക്ലബ്ബിൽ പോകുന്ന ലേഡീസ്, അതായത് സ്ലീവ്ലെസ് ആയിട്ടുള്ള സാരിയും ഇതെല്ലാം ഉടുത്ത് ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട്, അല്ലെങ്കിൽ ഞാൻ പണി ഇന്ന് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവിനെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നു എന്നൊക്കെ പറയും, എന്നൊക്കെ പറഞ്ഞ് അതായത് നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു ഞാൻ പറയാം ആദ്യം വരുമ്പോഴേ സുകുമാരി ചേച്ചിയുടെ മുഖമാണ് ഓർമ്മ വരുന്നത്. അപ്പൊ അവരുടെ ആ നടപ്പും എടുപ്പും പല സിനിമയിലും ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓർക്കോ ഇതാണ്, അതായത് ഇതാണ് ഫെമിനിസം ഇവര്, അതായത് ആ സിനിമ നമ്മുടെ, അതായത് 10-20 വർഷം ആയിട്ട് ആ സിനിമ നമ്മുടെ മുന്നിലേക്ക് വെച്ച് തന്നിട്ടുള്ള ഒരു ഇതാണ്. ഇങ്ങനെയാണ് ഫെമിനിസ്റ്റുകൾ, അല്ലെങ്കിൽ അവര് വീട്ടിലുള്ള ജോലി ഇല്ല, അല്ലെങ്കിൽ അവര് കുട്ടികളെ നോക്കില്ല, അല്ലെങ്കിൽ അവർക്ക് എന്താ പറയാ, അവർക്ക് ഫെമിനിൻ ക്വാളിറ്റീസ് ഇല്ല. ഇതൊന്നും ഇങ്ങനെ നമുക്ക് എന്താ പറയാ, നമ്മൾ അങ്ങ് പ്രിജുഡീസ് ആയി പോയി. അതായത് പുരുഷ വിദ്വേഷമാണ്, അവിടെയാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. അതായത് പുരുഷ വിദ്വേഷമാണ് ഫെമിനിസത്തിന്റെ ആണിക്കല്ലെന്ന് അതായത് പുരുഷന്മാര് വിചാരിക്കുന്നുണ്ട്, അവരെന്തിനോ ഭയപ്പെടുന്നുണ്ട്. ഇനിയിപ്പോ സ്ത്രീകളെല്ലാം കൂടി അല്ലെങ്കിൽ ഇനി നാളെ മുതൽ വീട്ടിൽ ജോലി ചെയ്യാതിരിക്കും, ഇനി അവര് എന്തെങ്കിലും അങ്ങനെ ഒരു വിഭാഗം, അതായത് ഞാൻ ഈ ബൗദ്ധിക ഉയർന്ന നിലവാരത്തിൽ ചിന്തിക്കുന്നവരെ പറ്റി അല്ല പറഞ്ഞത്. അല്ലാതെ നമ്മൾ എന്താ പറയാ, സാധാരണ അല്ലെങ്കിൽ ഒരു ഇത് എന്തെങ്കിലുമൊക്കെ കുറച്ച് പരപ്പിലുള്ള കുറച്ച് അറിവുള്ള പുരുഷന്മാർ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ സ്ത്രീ, ഇനിയിപ്പോ ഇവരെങ്ങാനും ഇത് നിർത്തിപ്പോണ്ടല്ലോ, എനിക്ക് വെറുപ്പാണ് ഫെമിനിസ്റ്റുകളെ വെറുപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതിയതിന്റെ അടിയിൽ പോലും കമന്റ് ഇട്ടവരുണ്ട്. അതായത് എന്റെ കൂടെ പിടിച്ചിട്ടുള്ള സുഹൃത്തുക്കളാണ് അവരൊക്കെ. അപ്പൊ അവരുടെ ഒക്കെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോ, അന്ന് പണ്ട് നമ്മുടെ ആ ഒരു സിനിമ അല്ലെങ്കിൽ നമ്മുടെ ആ സമയത്തുള്ള ഒരു മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സ്ത്രീകളാണ് ഇവരുടെ മുന്നിൽ.
തീർച്ചയായും അതല്ല ഫെമിനിസം എന്നുള്ളതാണ് ബെന്നിലെ പറയുന്നത്. ഷിനു, എത്രത്തോളം ഈ ഒരു സിനിമ, മലയാള സിനിമ അല്ലെങ്കിൽ മലയാളത്തിൽ ഒരുപക്ഷെ പുരുഷന്മാർ തന്നെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ഇത്തരം ഇമേജസ്, ഇമേജറികൾ, അത് ഫെമിനിസം എന്നൊരു ആശയത്തോടുള്ള എതിർപ്പ് ഷിനുവിന്റെ മനസ്സിൽ ഉണ്ടാക്കാൻ എത്രത്തോളം കാരണമായിട്ടുണ്ട്?
തീർച്ചയായിട്ടും നമുക്കിപ്പം മലയാള സിനിമയെ കുറിച്ച് പറഞ്ഞാൽ ഇറ്റ്സ് എ ടിപ്പിക്കൽ പ്രൊഫഷൻ, അതൊരു വേറൊരു ഒരു സെക്ഷൻ തന്നെയാണ്. അതിന് ആ ഓരോ നമ്മൾ ഏത് മേഖല എടുത്താലും ആ മേഖലയ്ക്ക് അനുസൃതമായിട്ടുള്ള ഏറ്റക്കുറച്ചിൽ വ്യത്യാസങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ടാവും. നമുക്ക് അതിൽ നിന്ന് വിട്ടിട്ട് ഇപ്പൊ നമുക്ക് നേരത്തെ ബെല്ലെ പറഞ്ഞല്ലോ, ഈ ഫെമിനിസം എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീ പുരുഷ വിരുദ്ധതയാണെന്ന് ഉള്ള ഒരു, അത് ആക്ച്വലി അങ്ങനെയുള്ള ഒരു തിങ്കിങ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത എനിക്ക് തീർച്ചയായിട്ടും ഇല്ലെന്നുള്ള തന്നെയാണ് ഇപ്പൊ വാസ്തവം കേട്ടോ. നമുക്കിപ്പം ഇപ്പൊ ഒരു ഒരു പക്വതയുള്ള ഒരു വ്യക്തി, മാനസികമായും ആരോഗ്യമായും പക്വതയുള്ള ഒരു വ്യക്തിക്ക്, നല്ലൊരു സമൂഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു ക്യാരക്ടർ ഉള്ള ഒരു വ്യക്തിക്ക് ഒരു സ്ത്രീയെ ബഹുമാനിക്കുക എന്നുള്ളതും, അല്ലെങ്കിൽ അമ്മയെ ബഹുമാനിക്കുക, അമ്മയുടെ പ്രായമുള്ളവരെ ബഹുമാനിക്കുക, ഈവൻ പ്രായം കുറഞ്ഞ കുട്ടികളെ ബഹുമാനിക്കുക, അവരെ സംരക്ഷിക്കുക, മുതിർന്നവരെ ബഹുമാനിക്കുക. നമ്മളൊരു സാധാരണ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് സീറ്റ് നീക്കി കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് പ്രിഫറൻസ് കൊടുക്കുക. കാരണം അതൊക്കെ ഒരു ബേസിക് തിങ് ആണ്, അതൊക്കെ കോമൺ സെൻസ് ആണ്. അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥ വികലമാണ്. സോ ഞാൻ ഒരിക്കലും ഒരു സ്ത്രീ വിരോധി അല്ല, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണമെന്ന് പറയാത്ത ആളല്ല. ഐ ഓൾവേസ് പ്രിഫർ ടു ഹാവ് ഫസ്റ്റ് പ്ലേസ് ഫോർ ദ ലേഡീസ്.
ഇവിടെ പ്രിഫറൻസിന്റെ പ്രശ്നമല്ല, ഇവിടെ പ്രിഫറൻസിന്റെ പ്രശ്നമല്ല.
ആ അതല്ലേ, പ്രിഫറൻസിന്റെ പ്രശ്നമല്ല ഇവിടെ. അപ്പൊ എനിക്ക് സോറി, ഇപ്പം എനിക്ക് മുന്നിലോ അല്ലെങ്കിൽ എനിക്ക് എന്താ പറയാ, എനിക്ക് മുന്നിൽ സ്ഥാനം അല്ല വേണ്ടത്. എനിക്ക് എന്താ പറയാ, എനിക്കൊപ്പത്തിനൊപ്പം നടക്കുക, അല്ലെങ്കിൽ അതാണ് ആ ഒരു ഇക്വാലിറ്റി ആണ് വേണ്ടതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഒപ്പത്തിനൊപ്പമല്ല, സ്ത്രീ എന്നുള്ള രീതിയിൽ ഓക്കെ.
അങ്ങനെയുമല്ല, നമ്മൾ ചിന്തിക്കണം, നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കണം. സ്ത്രീയും പുരുഷനും ഒരുപോലെയല്ല, ഡെഫിനറ്റ്ലി ഒരുപോലെയല്ല. ഒരുപോലെ ട്രീറ്റ് ചെയ്യണം, ട്രീറ്റ് ചെയ്യപ്പെടണം പെടണ്ടെന്നല്ല ഞാൻ പറയുന്നത്. സ്ത്രീയും പുരുഷനും ഒരുപോലെയല്ല, തീർച്ചയായും
ഒരുപോലെയല്ല, അതറിയാം. ഒരുപോലെയല്ല,
നിസാര ഉദാഹരണം ഞാൻ പറയട്ടെ. ഞാൻ ഇന്നലെ ഇവിടെ സിറ്റിയിൽ ഞാൻ പോയിരുന്നു, ഒരു ബസ് പോകാൻ പോയി. ഇപ്പൊ എന്റെ ഒരു ഇച്ചിരി പ്രായമുള്ള ഒരു ലേഡി ഉണ്ടായിരുന്നു. അവരെ എനിക്ക് ഞാൻ ആദ്യം ഞാൻ അവരെ പുറകോട്ട് മാറി, അവർ കൈപിടിച്ച് ബസ്സിനകത്ത് കയറ്റി. അപ്പൊ എന്തുകൊണ്ട്? കാരണം അവർ പ്രിഫറൻസ് അർഹിക്കുന്നു, അവർ ചെയ്യണം. ഇപ്പൊ ഞാൻ കയറിപ്പോ ഇക്വാലിറ്റി ആണെങ്കിൽ മുന്നിൽ നിൽക്കുന്ന ആൾ ആദ്യം കയറണം, അങ്ങനെയല്ല വേണ്ടത്.
ഇഷിനു ഇക്വാലിറ്റി അല്ലെങ്കിൽ സമത്വം എന്നൊരു ആശയത്തെ ഇഷിനു തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ തീരെ വയ്യാത്തൊരു പുരുഷൻ എന്റെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് ഒപ്പത്തിനൊപ്പം നിൽക്കുമല്ലോ പറയേണ്ടത്.
തീർച്ചയായും അതിൽ ബാലഗോപാലൻ എന്തോ ഇടപെടാനുണ്ട്. ബാലഗോപാലൻ പറഞ്ഞോളൂ.
ബിജു, ഈ നമ്മുടെ ഈ ഫെമിനിസ്റ്റിനെ കുറിച്ച്, നമ്മളെ മൗലികമായ അവകാശം, മൗലികമായ ആവശ്യം എന്താണ്? എല്ലാവർക്കും സമത്വം വേണം, ഇതാണ് മൗലികമായ ആവശ്യം. അതിന് എങ്ങനെയൊക്കെയാണ് പ്രിഫറൻസ് വേണം, അത് അറിയാതെ വരുന്നതാണ്. നമ്മുടെ ആ മാനസികാവസ്ഥയിൽ നമുക്ക് അറിയാതെ വരുന്നതാണ് പ്രിഫറൻസ് വേണം. അങ്ങനെ ഒരു സ്ത്രീപക്ഷവാദിയും ഒരു സ്ത്രീപക്ഷ പ്രസ്ഥാനവും അങ്ങനെയല്ല പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല. അവിടെയാണ് ഇവര് നമ്മുടെ മുന്നേ പോകുമോ എന്നുള്ള നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള പുരുഷാധിപത്യം അങ്ങനെ പറയിപ്പിക്കുന്നത് നമ്മളെ കൊണ്ട്. ആ ഒരു വേർഡ് തന്നെ നമ്മൾ ചർച്ചയിൽ, അതുമാതിരി നമ്മുടെ ഈ ചർച്ച മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതിൽ നമ്മുടെ അതിൽ കച്ചവടം കൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അതില്ലാതെ ഇത് നമ്മുടെ സമൂഹത്തിന് ആവശ്യമില്ലാത്ത രീതിയിൽ വേറെ എവിടെയോ എത്തി, ഒരു ഭയം ഒരാൾക്കാരെ ഈ ഇങ്ങനെ ഒരു ചർച്ചയെ ആവശ്യമില്ല, ആ ചർച്ച അവസാനിപ്പിക്കേണ്ട രീതിയിലുള്ള ഒരു ഭയം വിതരുന്ന രീതിയിൽ എങ്ങനെ അതാണ് ഇവിടുത്തെ നമ്മൾ എന്താണ് ചർച്ച ചെയ്യുന്നത് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ വേറെ ഒന്ന്, അടിമകൾ അടിമകളാണ് എന്ന ബോധ്യം ഇല്ലാത്തടത്തോളം കാലം അവരെ മോചിപ്പിക്കാൻ കഴിയില്ല എന്നൊരു കൊട്ടേഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അത് തന്നെയാണ് ഇവിടെയും സ്ത്രീകൾ അനുഭവപ്പെടുന്ന പ്രധാന പ്രശ്നം. കാരണം അവർ എന്തെങ്കിലും പ്രശ്നം അനുഭവിക്കുന്നുണ്ട് എന്ന് കൂടെ അവർ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നതിനാലാണ് ഈ ഫെമിനിസം ഒരു വലിയ
നമുക്കെന്തായാലും ക്രക്സ് പ്രധാനപ്പെട്ട വിഷയം അധികം നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല. കാരണം നമ്മുടെ സമയപരിമിതി കാരണം നമുക്കുള്ള ചർച്ചയിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അതിൽ ഒറ്റ കാര്യം കൂടി, ഒരു പോയിന്റ് കൂടി സ്പർശിച്ചുകൊണ്ട് അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ ഒരു വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ മലയാളികൾ നടത്തുന്നൊരു ഇടപെടലുണ്ട്. ഇപ്പൊ അതിൽ ഉദാഹരണമായി എടുത്ത് കാണിക്കാനുള്ളത് റിമാ കല്ലിങ്കലിന്റെ ആ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നല്ലോ. വീട്ടിൽ കുട്ടിക്കാലത്ത് മീൻ വറുത്തപ്പോൾ എനിക്ക് കിട്ടാതിരുന്നപ്പോൾ ഞാൻ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ആദ്യം ഫെമിനിസ്റ്റ് ആയത് എന്ന രീതിയിൽ റിമാ കല്ലിങ്കൽ പറയുമ്പോൾ, അതിനെ മീൻ പൊരിച്ച മീൻ കിട്ടാത്തത് കൊണ്ട് ഫെമിനിസ്റ്റായി മാറി എന്ന രീതിയിലേക്ക് മാത്രം ചുരുക്കി കാണിച്ചാണ് നമ്മൾ ചർച്ചകൾ മുഴുവൻ നടത്തിയത്. ഷിനു, സ്വാഭാവികമായും ഇത്രയും കാലമായി സ്ത്രീകൾ നേരിടുന്ന ഒരുപാട് അവഗണനകളുണ്ട്. നമ്മൾ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഒരുപാട് പേർ വന്നു, ഒരുപാട് നവോത്ഥാന നായകർ വന്നു, എന്നിട്ട് പോലും എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് എതിരെയുള്ള വിവേചനം നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് ലോകത്തെ എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. ഈ പറയുന്ന ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ, ഒരു ഫെമിനിസം പോലുള്ള ശക്തമായ ഇടപെടൽ ഇല്ലാതെ അത് ഇനിയും മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് മൂഢത്തരമല്ലേ?
നമ്മളിപ്പോ ഈ ഒരു ആശയത്തിൽ ഓൾറെഡി നമ്മുടെ ഈ ഒരു ജനറേഷൻ തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. വീണ്ടും ഒരു തെറ്റായ ആശയം കൊണ്ട് നല്ല കൂടുതൽ തെറ്റിദ്ധാരണയിലേക്ക് പോവുകയുള്ളൂ. ഞാനൊരു നിസ്സാര കുറച്ച് നേരിട്ട് കാര്യങ്ങൾ റെഫർ ചെയ്തോട്ടെ. ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം വളരെ നെഗ്ലിജ്, വളരെ നിസ്സാരമായ തള്ളിക്കളയാവുന്ന രീതിയിലുള്ള ഇങ്ങനെയുള്ള കുറെ ആക്ടിവിറ്റീസ് ഉള്ളൂ. പക്ഷെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ, ഞാൻ പറഞ്ഞതിലെ പല പല കാരണങ്ങൾ കൊണ്ട് ഇന്നും നമ്മൾ വളരെ മുഖ്യധാരയിൽ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഷീ ടാക്സി എന്ന് പറയുന്ന കുറെ പിങ്ക് പോലീസ് ഉണ്ട്, പിങ്ക് പട്രോളിംഗ് പോലീസ് ഉണ്ട്. ട്രെയിനിലാണെങ്കിൽ ലേഡീസ് കമ്പാർട്ട്മെന്റ് ഉണ്ട്, ബസ്സിലാണെന്നുണ്ടെങ്കിൽ ലേഡീസ് സീറ്റ്സ് ഉണ്ട്. ഇതുകൊണ്ടൊക്കെ നമ്മൾ എന്താണ് നേടാൻ പോകുന്നത്? നമ്മൾ കൂടുതൽ അസമത്വത്തിൽ നിന്ന് അസമത്വത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ വീടും നമ്മുടെ ജനറേഷനെ വീടും വീടും നമ്മൾ കോംപ്ലിക്കേറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മളിപ്പം നമ്മുടെ സ്കൂളിൽ നമ്മുടെ വിദ്യാഭ്യാസ ഈ ഒരു ജനറേഷനെ പോയി നമുക്ക് ഇനി നമ്മുടെ മെന്റാലിറ്റി മാറ്റിയെടുക്കാൻ പറ്റില്ല, നമ്മുടെ സിസ്റ്റം മാറ്റിയെടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ നമ്മുടെ മാനസികമായിട്ടുള്ള ചിന്തകൾ ഒരിക്കലും ഈ ഒരു ഗ്രോണപ്പ് സമൂഹത്തിൽ മാറ്റാൻ പറ്റില്ല. നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ നല്ല 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 പൗരന്മാരൊക്കെ നല്ല പൗരങ്ങളാക്കി വളർത്തിക്കൊണ്ട് വരാൻ മാറ്റാൻ പറ്റുള്ളൂ. അത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അപ്പൊ സ്കൂളിൽ നിന്ന് തുടങ്ങാം. കുട്ടികൾ ഇവിടെ എത്ര കുട്ടികളാണ് വേറെ വേറെ സീറ്റുകളിൽ ഇരിക്കുന്നത്? ഈ ഇവിടുത്തെ ഓസ്ട്രേലിയൻ സ്കൂൾ എടുക്കുക, നമ്മൾ കമ്പയർ ചെയ്യാനാണെങ്കിൽ നാട്ടിലാണെങ്കിൽ ഓരോന്നും വേറെ വേറെ സ്കൂളാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ പത്രത്തിൽ കണ്ടായിരുന്നു തിരുവനന്തപുരത്തെ ലോ കോളേജിലെ ഇടത്ത് സൈഡിൽ പെൺകുട്ടികൾ ആൺകുട്ടികൾ ലോ കോളേജിൽ പഠിക്കുന്നു, ചെറിയ ക്ലാസ്സിലല്ല, നടുക്ക് കർട്ടൻ ഇട്ട് സംസാരിച്ച് പഠിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് പുരുഷന്മാരെ സ്ത്രീകളെ ശല്യം ചെയ്യാതിരിക്കാൻ? ഇത് എങ്ങനെ നമ്മുടെ സമൂഹത്തെ ഉപകരിക്കും, എങ്ങനെ സഹായിക്കും ഈ ഒരു വ്യവസ്ഥ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ സമൂഹത്തെ സഹായിക്കും? ഞാൻ നേരത്തെ ബെന്നിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഇപ്പൊ സ്ത്രീകള് ജോലി പെടാറുണ്ട് എടുക്കാണെങ്കിൽ എല്ലാവരും ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, പക്ഷെ അവരുടെ ശമ്പളം പോലും കൈകാര്യം ചെയ്യുന്നത് ആൺകുട്ടി. പക്ഷെ നമ്മൾ നിസ്സാരമായിട്ട് കാണും, ഇതൊക്കെ പുറമേന്ന് പറയാൻ കൊള്ളാം, പക്ഷെ നമ്മൾ ഒരു ഏതെങ്കിലും ഒരു 100 ഭർത്താക്കന്മാരെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഭാര്യമാരെ സപ്പോർട്ട് ചെയ്യാൻ, അവർ ഭാര്യമാർ ഇച്ചിരി കൂടെ ശകലം കൂടെ വളർന്ന് അല്ലെങ്കിൽ ഇച്ചിരി കൂടെ ഒന്ന് ഉയർന്ന് വരാനായിട്ട് ആഗ്രഹിക്കുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ട്. എല്ലാവരും ഓൾമോസ്റ്റ് 100% തന്നെ അങ്ങനെയാണെന്ന് തന്നെ പറയാം. സ്വന്തമായിട്ട് ഇമെയിൽ ഐ ഡി പോലും ഓർക്കാൻ പറ്റാത്ത എത്രയോ പെണ്ണുങ്ങളുടെ കാര്യങ്ങൾ ഭർത്താക്കന്മാർ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. സ്വന്തം ഇമെയിൽ ഐ ഡി പോലും അറിയത്തില്ല, സ്വന്തം ഐ ടി എമ്മിന്റെ പാസ്വേർഡ് വിളിച്ചു ചോദിക്കുക അറിയത്തില്ല. ഇത് അവരുടെ
പറഞ്ഞില്ലേ, സിനു പറയുന്ന ഈ പോയിന്റിലുണ്ട് സ്ത്രീകള് ഓൾറെഡി അങ്ങനെ ആക്കിയത്, അങ്ങനെ ആയിരിക്കുന്നതാണ് സ്ത്രീകള്. അതായത് അവർക്ക് മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിലും എന്തൊക്കെയോ ഫാക്ടേഴ്സ് ഉണ്ട്, അവരവിടെ എന്താ പറയാ, അവരവരുടെ സകല സകല ആഗ്രഹങ്ങളും അല്ലെങ്കിൽ എനിക്ക് വിസ്ഡം വേണമെന്നുള്ള ആഗ്രഹം പോലും അവരങ്ങനെയാണ്. അത് കാലങ്ങളായിട്ട് കുറെ സ്ത്രീകൾ അങ്ങനെയാണ്. അവരെയൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫെമിനിസ്റ്റുള്ള ആക്ട് അത്യാവശ്യമാണ്. അത്രേ ഉള്ളൂ ആ ഒരു ആഗ്രഹം കൂടെ ഫെമിനിസ്റ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. താങ്ക് യു വെരി
മച്ച്. തീർച്ചയായും പൂർത്തിയാക്കിയിട്ട് മറ്റുള്ളവർ കൂടെ അവസരം നന്നായി ചർച്ച നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഷിനുവിന് പൂർത്തിയാക്കാം.
ഫെമിനിസം എന്ന വാക്ക് തന്നെ കോൺട്രാഡിക്റ്റിംഗ് ഐഡിയ ഇറ്റ്സെൽഫ്. സ്ത്രീകളുടെ പക്ഷം അങ്ങനെ തന്നെ നമ്മൾ സമൂഹത്തിൽ സ്ത്രീകളെ ഒറ്റപ്പെടുത്തുകയാണ്.
തീർച്ചയായും ഷിനു പറഞ്ഞ ആ പോയിന്റിൽ തന്നെ ഞാൻ അവസാനിപ്പിക്കാൻ അവസാന പോയിന്റിലേക്ക് പോവുകയാണ്. കാരണം വിമൺ എഗൻസ്റ്റ് ഫെമിനിസം എന്ന് പറഞ്ഞിട്ട് ഒരു രാജ്യ ലോകവ്യാപകമായ ഒരു നെറ്റ്വർക്ക് തന്നെയുണ്ട്, വിമൺ എഗൻസ്റ്റ് ഫെമിനിസം, ഫെമിനിസത്തിനെതിരെയുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞ്. അവർ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഫെമിനിസ്റ്റുകൾ പലപ്പോഴും കാണിക്കുന്നത് വി വോണ്ട് ടു ഗെറ്റ് ഇക്വാലിറ്റി ബട്ട് സ്റ്റിൽ വോണ്ട് ടു ഗെറ്റ് എ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് എന്ന രീതിയിലാണ് പറയുന്നത്. അതായത് സമത്വം വേണമെന്ന് പറയുകയും എന്നാൽ മറ്റ് പല കാര്യങ്ങളും വരുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യേക പരിഗണന വേണമെന്ന് പറയുകയും ചെയ്യുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ ഷിനുവും ചൂണ്ടിക്കാണിക്കുന്നത്. ഒരുപക്ഷെ സമത്വം കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതൽ അസമത്വം കൊണ്ടുവരാൻ ശ്രമിക്കുകയല്ലേ ഫെമിനിസ്റ്റുകൾ ചെയ്യുന്നത്? ബാലഗോപാലിന് അവസാനിപ്പിക്കാനായി എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്?
ഷിനു പറഞ്ഞ പല കാര്യങ്ങളോടും ഞാൻ യോജിക്കുക. ഒരു ഷീ ടാക്സ് വന്നതുകൊണ്ടോ സ്ത്രീകൾക്ക് പ്രത്യേക സീറ്റ് കൊടുത്തതുകൊണ്ടോ ഒന്നും സ്ത്രീ ശാക്തീകരണം സംഭവിക്കില്ല എന്ന വാദത്തോട് ശക്തമായി യോജിക്കുന്നു. പക്ഷെ ബാക്കി കാര്യങ്ങളോട് എതിർപ്പുണ്ട്. എനിക്ക് സിമ്പിളായിട്ട് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഫെമിനിസ്റ്റെ ഞാൻ ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ പോലും അവകാശങ്ങളും അവസരങ്ങളും തുല്യമായിരിക്കണം. ഇതാണ് എനിക്ക് ഫെമിനിസത്തെ കുറിച്ച് പറയാനുള്ളത്.
ഞാൻ ഒരൊറ്റ ചെറിയ ചോദ്യം ഞാൻ ഇടക്കോട്ട് ചോദിച്ചോട്ടെ. നമ്മൾ ഈ പറഞ്ഞ ഷീ ടാക്സികളെ കുറിച്ചും ലേഡീസ് കമ്പാർട്ട്മെന്റുകളെ കുറിച്ചും പിങ്ക് പോലീസിനെ കുറിച്ചും പിങ്ക് പട്രോളിങ്ങിനെ കുറിച്ചും എന്തുകൊണ്ട് ഒരു ഫെമിനിസ്റ്റ് ഇതുവരെ വേണ്ടാന്ന് സംസാരിക്കുന്നില്ല? അപ്പൊ അവർ യഥാർത്ഥമായിട്ടുള്ള ലിംഗ സംഘത്വം അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റി ആഗ്രഹിക്കാത്തതുകൊണ്ടാണ്.
ബെല്ല അവസാനമായി ബെല്ലയുടെ മറുപടിയോട് കൂടി നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. ബെല്ല വളരെ ചുരുക്കി.
ഞാൻ പറയട്ടെ, ഇപ്പൊ ഷീ ടാക്സി അല്ലെങ്കിൽ എന്താ പറയാ പിങ്ക് പോലീസ്, അതായത് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് ഒരു സമൂഹത്തിൽ ഇപ്പൊ എത്ര 50% സ്ത്രീകൾ ഉണ്ടെങ്കിൽ അതിൽ 10% സ്ത്രീകൾ മാത്രമേ അവനവന്റെ അവകാശത്തെ പറ്റി അതായത് ബോധമുള്ളൂ. അവര് മാത്രമേ ഉള്ളൂ ഓക്കെ ഞാൻ സ്ത്രീപക്ഷവാദിയാണ് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് നിൽക്കുന്നുള്ളൂ. ബാക്കി 90% സ്ത്രീകളും ഇന്നും പേടിച്ചിട്ടാണ്. അപ്പൊ അവരെ എന്ത് നമ്മൾ ചെയ്യണം? അപ്പൊ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് മാത്രമേ നമ്മൾ പയ്യെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇത് ഒറ്റയടിക്ക് നമുക്ക് ചേഞ്ച് വരുത്താൻ എന്നൊരിക്കലും പറ്റില്ല. ഇത് പടിപടിയായിട്ടേ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ. അതിന് ഉറപ്പായിട്ടും വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമത്വം എന്നൊരു ആശയം തന്നെയാണ് മുന്നോട്ട് വെക്കേണ്ടത്. അതുമാത്രമല്ല വീടുകളിലാണെങ്കിലും എന്താ പറയാ ആൺകുട്ടികളെ നമുക്ക് സ്ത്രീകളെ ബഹുമാനിക്കാനും അല്ലെങ്കിൽ പെൺകുട്ടികളോട് പുരുഷന്മാരെ ബഹുമാനിക്കാനും ഈ ഒരു രീതിയിൽ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഫെമിനിസം എന്നിട്ടുള്ള എന്ന് അതായത് സ്ത്രീ സമത്വം എന്നുള്ള ഒരു ആശയവും അല്ലെങ്കിൽ നല്ല രീതിയിൽ മൗലിക അവകാശം സംരക്ഷിക്കപ്പെടണമെന്ന ആശയവും മുന്നോട്ട് വെക്കാനും അല്ലെങ്കിൽ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും.
തീർച്ചയായും തീർച്ചയായും. എനിക്ക് തോന്നുന്നു
ഈ ഒരു ചെറിയ ഒരു ഒരു 2-3 seconds കൂടെ ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട്
വളരെ ചുരുക്കി ഷിനു, വളരെ ചുരുക്കി.
ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ ഈ ബെല്ല പറഞ്ഞോണക്ക് ഇപ്പൊ ഇതിനെ കുറച്ച് നമ്മൾ കുറെ ആളുകളായിട്ട് നമ്മൾ കുറെ ആക്ടിവിറ്റികളും കാര്യങ്ങളും നമ്മളിങ്ങനെ കുറച്ച് പുരാതന ചിന്താഗതികളും താഴെക്കടയിലുള്ള പെണ്ണുങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാണ് കുറെ ബോധവൽക്കരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഒരു ഒരു എന്താണ് ഇതിന്റെ എൻഡ് റിസൾട്ട് എന്ന് ഇപ്പൊ ഞാൻ ചൂണ്ടിക്കാണിക്കാം നിങ്ങൾക്ക്. ഇപ്പൊ നമ്മളിപ്പം നോക്കിക്കഴിഞ്ഞാല് നമുക്ക് തന്നെ ഒരു ഒരു പവിത്രമായിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ട്. ഞാൻ മതപരമായിട്ടുള്ള വിവേചനങ്ങളിൽ നിന്ന് ഉപരിയായി ചിന്തിക്കുമ്പോൾ നമുക്ക് പ്രധാനമായ ഒരു കൾച്ചറുണ്ട്. ഈ കൾച്ചറിൽ നിന്ന് തിരിച്ചുകൊണ്ട് ഒരു വെസ്റ്റനൈസേഷൻ വന്നതിന് പിന്നെ നമുക്ക് സ്ത്രീകൾക്ക് ശാക്തീകരണം വേണം, സ്ത്രീകൾക്ക് മുന്നേറ്റം വേണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് ഈ ഇൻഡസ്ട്രിയലൈസേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന്റെ ഇത് ആക്ച്വലി ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്, അവർ കോർപ്പറേറ്റ്സ് ആണ് ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ആൾക്കാർ പെണ്ണുങ്ങൾക്ക് സ്വന്തമായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ആ ഡ്രസ്സ് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇപ്പൊ നമ്മുടെ നാട്ടിലിപ്പം എന്താ പറയുന്നത്, സാമ്പാറിനകത്ത് ഗരം മസാല ഇട്ടവണക്ക് നമ്മുടെ സ്വന്തം പെണ്ണുങ്ങള് ആക്ച്വലി ഇപ്പൊ അവരുടെ രീതിയിലുള്ള ഇപ്പം ഡ്രസ് കോഡുകൾ ഉപയോഗിക്കാം. ഡ്രസ് കോഡൊന്നും ഞാൻ എതിരല്ല, എങ്കിൽ ഞാൻ പറയുകയാണ്, ഇപ്പൊ നമ്മുടെ വേറൊരു സംസ്കാരത്തിൽ ഒരു പാശ്ചാത്യവൽക്കരണം അടിച്ചേൽപ്പിക്കൊണ്ടിരിക്കുകയാണ്.
അതല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് അവസാനിപ്പിക്കണം എന്നുണ്ട്, ഒരു ആഗ്രഹമുണ്ട്.
പറഞ്ഞ പോയിന്റ് വ്യക്തമാണ്. ഷിനു പറഞ്ഞ പോയിന്റ് വ്യക്തമാണ്, ഷിനു ഉദ്ദേശിച്ച കാര്യം വ്യക്തമാണ്. എന്തായാലും നമ്മൾ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് സമത്വം എന്ന് പറയുന്നുണ്ട്, എന്നാലും അവസാനത്തെ അവസരം സ്ത്രീക്ക് നൽകിക്കൊണ്ട്, ബെന്നിലേക്ക് നൽകിക്കൊണ്ട് അവസാനിപ്പിക്കാം.
ഈ എന്താ പറയാ, നമ്മളിപ്പം അതായത് മതത്തിന്റെ ഒരു കാര്യം അല്ലെങ്കിൽ റിലീജിയൻ ആ ഒരു തരത്തിൽ ഒരിക്കലും നമ്മളെ ഇനി കേരളത്തെ അല്ലെങ്കിൽ അങ്ങനെ ധ്രുവീകരിച്ച് കാണരുത്. ഓൾറെഡി അവിടെ കുറെ ധ്രുവീകരണം നടന്നു, നമ്മൾ മതത്തിന്റെ പേരിൽ ഇപ്പോഴും എപ്പോഴും നമ്മൾ ചേഞ്ച് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകളാണെങ്കിലും. അതായത് വെറുതെ സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം, നമ്മുടെ കേരളം എത്രത്തോളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. അതായത് 2002 മുതലാണ് കുടുംബശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്ഥാനം തുടങ്ങുന്നത്. നമ്മൾ ആണുങ്ങൾ പറയും പെണ്ണുങ്ങൾ അവിടെ കുശുമ്പ് പറയാണ് അല്ലെങ്കിൽ കുന്നായ്മ പറയാണ്, പക്ഷെ അതൊന്നുമല്ല, അത് ഒന്നാം തരം സ്ത്രീ ശാക്തീകരണമാണ് അവിടെ നടക്കുന്നത്. ഇപ്പൊ നോക്ക്, അവർക്ക് സ്വന്തമായിട്ട് എന്താ പറയാ ചെറിയ ചെറിയ, ഞാനതിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്, അവർക്ക് ചെറിയ എന്താ പറയുക ഒരു സമ്പാദ്യം ഉണ്ട്, അതുകൊണ്ട് അവർ ആടിനെ വാങ്ങുന്നുണ്ട്.
ചർച്ച നീട്ടിക്കൊണ്ടു പോകാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇടപെടുകയാണ്. കാരണം നമുക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട്, തീർച്ചയായും ഷിനു ഒരുപാട് നീണ്ടു പോകും, അങ്ങനെ പോയി കഴിഞ്ഞാൽ ചർച്ച ഒരുപാട് നീണ്ടു പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സമയപരിധി മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മൾ ആദ്യം ചൂണ്ടിക്കാണിച്ചതുപോലെ 200 നടക്കുന്ന ഒരു ചർച്ചയാണ് ഈ ഫെമിനിസം. അതിൽ ഒറ്റ ചർച്ച കൊണ്ട്, അരമണിക്കൂർ ചർച്ച കൊണ്ട് നമുക്ക് ഒരു അല്പം പോലും എത്തിച്ചേരാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു ഭാഗത്തിന് വിജയമോ പരാജയമോ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതല്ല നമ്മുടെ ചർച്ചയുടെ ലക്ഷ്യവും, മറിച്ച് എന്തുകൊണ്ട് ഫെമിനിസത്തെ എതിർത്തും അനുകൂലിച്ചും ആളുകൾ രംഗത്ത് വരുന്നു എന്ന കാര്യം കൂടുതൽ പേർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു ഈ ചർച്ചയ്ക്കുണ്ടായിരുന്നത്. അതിന് കുറച്ചെങ്കിലും സഹായിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എന്തായാലും വളരെയധികം നന്ദി ശ്രീ ഷിനു ജോൺ, ബെനില, അംബിക, ബാലഗോപാലൻ ചർച്ചയിൽ പങ്കെടുത്തതിന്.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.